ഇത്രയും മാത്രമല്ല, ദേവസഹായത്തിന് പിന്നെയും എത്രയോ കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു. ഈ മനുഷ്യകുലത്തിൽ യാതൊരു മഹാനും സഹിക്കുവാൻ കഴിയാത്തതിനും അപ്പുറം വേദനകൾ ദേവസഹായത്തിന്റെ മേൽ ചുമത്തപ്പെട്ടു. ഒളിവിറകു കത്തിച്ച് തീക്കനലിൽ പലതരം മുളകുകളിട്ട് അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചു. എങ്കിലും ഈ ക്രൂരതകളെല്ലാം അദ്ദേഹത്തിന് ഔഷധ ലേപനം പുരട്ടിയതുപോലെയാണ് തോന്നിയത്. മരണശിക്ഷ സന്തോഷത്തോടെ അദ്ദേഹം സ്വീകരിച്ചു. ആ നിമിഷത്തിലും സുവിശേഷ വചനം പ്രഘോഷിച്ച് യേശുവിന്റെ ഉത്തമ സാക്ഷിയായി ദേവസഹായം ശിരസുയർത്തി നിന്നു. ഓരോ ദിവസവും കുറച്ചു സമയം ധ്യാന നിമഗ്നനായിരിക്കുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെയും കടൽക്കര വഴികളിലൂടെയും ദേവസഹായത്തെ നടത്തി. എരുമയ്ക്ക് കുടിക്കുവാൻ നല്ല വെള്ളം കിട്ടി. എന്നാൽ ദൈവത്തിന്റെ വഴിയിലൂടെ ചരിച്ച ദൈവപാത പിന്തുടർന്ന ദേവസഹായത്തിന് കുടിക്കുവാൻ വെറും ഉപ്പുവെള്ളമാണ് നൽകിയത്. എന്നാൽ മഹാനായ അദ്ദേഹം ആ ഉപ്പുവെള്ളം സന്തോഷത്തോടെ വാങ്ങി, ദൈവത്തെ വണങ്ങി സംതൃപ്തിയോടെ കുടിച്ചു. അങ്ങനെ രുചിയില്ലാതിരുന്ന ഉപ്പുവെള്ളം അദ്ദേഹത്തിന് നല്ല വെള്ളമായി മാറി. അത് ആ നല്ല പുത്രൻ പാനം ചെയ്തു. കടിക്കുന്ന കട്ടുറുമ്പുകൾക്ക് നടുവിൽ ദേവസഹായത്തെ കെട്ടിയിട്ടിരുന്നു. എന്നാൽ ഉറുമ്പുകൾ അദ്ദേഹത്തെ എള്ളോളം പോലും നോവിച്ചില്ല. ഒരിക്കൽ കാട്ടിലൂടെ ദേവസഹായത്തെ നടത്തിക്കൊണ്ടുവരുമ്പോൾ എരുമയുടെ മേൽ ചാടി വീണ സിംഹത്തെയും അദ്ദേഹം പിന്തിരിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും പുഞ്ചിരിയുടെ അലകൾ അടിച്ചുകൊണ്ടിരുന്നു. ഇതുകണ്ട് അത്ഭുത പരതന്ത്രരായ വീരന്മാർ, ഈ നല്ല മനുഷ്യനെ പഴി ചുമത്തുന്നതിൽ ഞങ്ങൾക്ക് പങ്കുവരുത്തരുതേ എന്ന് ദൈവത്തോട് കേണപേക്ഷിച്ചു. ദേവസഹായത്തിന്റെ ഭാര്യയും അദ്ദേഹത്തെ അന്വേഷിച്ചു പുറപ്പെട്ടു. വഴിയിൽ കണ്ട എല്ലാവരോടും അദ്ദേഹത്തെപ്പറ്റി ചോദിച്ചു. എന്നാൽ കണ്ടവർ പല വിധത്തിൽ ഉത്തരം നിറയുന്നത് കേട്ട് ആ പാവം സ്ത്രീ പരിഭ്രാന്തയായി തളർന്നുപോയി. ദേവസഹായത്തെ ഇനിയും അപമാനപ്പെടുത്തണം എന്ന ദുരുദ്ദേശത്തോടുകൂടെ അദ്ദേഹത്തെ കുരങ്ങിൻകൂട്ടിൽ അടച്ചിട്ട് പീഡിപ്പിച്ചു. ദുർഗന്ധം വമിക്കുന്ന കുരങ്ങിൻകൂട്ടിലും ദേവസഹായം മനക്കരുത്തു വെടിഞ്ഞില്ല. 7 മാസങ്ങളോളം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ചിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് തളർന്നില്ല. സ്വയം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ദൈവത്തിൽ വിശ്വസിച്ച് സർവവും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവാൻ ദിലനായി ദേവസഹായത്തിന് എഴുതി അപേക്ഷിച്ചു. പിന്നെയും പലതരം കൊടും ക്രൂരതകൾക്ക് ദേവസഹായം വിധേയനാകേണ്ടി വന്നു. ചുണ്ണാമ്പ് ചൂളയുടെ നടുവിൽ നിർത്തി ദേവസഹായത്തെ പീഡിപ്പിച്ചു. ദേവസഹായം തിരുവിതാംകോട് ജയിലിലായിരുന്നപ്പോൾ അമ്മായിയപ്പൻ കിടപ്പിലായി. ദേവസഹായം അദ്ദേഹത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ അദ്ദേഹം സൗഖ്യം പ്രാപിച്ചു. ഇത് കണ്ട് ആശ്ചര്യഭരിതരായ ഭാര്യയുടെ അമ്മയും അമ്മായിയും ആൺമക്കളിൽ ചിലരും യേശുവിൽ വിശ്വസിച്ചു, യേശുവിന്റെ മാർഗം സ്വീകരിച്ചു. തിരുവിതാംകോട് ദേശത്ത് പത്മനാഭപുരം സെൻട്രൽ ജയിലിൽ ദേവസഹായത്തെ സന്ദർശിക്കുവാൻ വന്ന ജനങ്ങളെ സേവകന്മാർ വടികൊണ്ട് അടിച്ചു വിരട്ടി ഓടിച്ചു. ജനങ്ങൾ ദൈവപുത്രനായ യേശുവിനെ സ്നേഹിക്കുവാൻ തുടങ്ങുന്നത് കണ്ട് ദൈവസഹായത്തിന്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു കവിഞ്ഞു. ഈ അവസ്ഥയിൽ ദിലനായി താമസിച്ചിരുന്ന ഉദയഗിരി കോട്ടയുടെ അടുത്തുള്ള പുളിയൂർ കുറിച്ചി കാട്ടിലൂടെ ദേവസഹായത്തെ നടത്തിക്കൊണ്ടുവന്നു. ലാത്തിയടിയാലുള്ള പുളയുന്ന വേദനയും വിശപ്പിന്റെ കാഠിന്യവും സഹിച്ചുകൊണ്ട് അദ്ദേഹം കാലിടറി പുളിയൂർ കുറിച്ചി പാറയിലെത്തി. ദാഹത്താൽ വലഞ്ഞ് അദ്ദേഹം കുടിക്കുവാനായി അല്പം വെള്ളത്തിനായി അപേക്ഷിച്ചു. അരികിലുള്ള പാറക്കൂട്ടത്തിൽ നാളുകളായി കെട്ടിക്കിടന്നിരുന്ന ഇലകൾ ചീഞ്ഞളിഞ്ഞ വെള്ളം ഒരു മൺപാത്രത്തിലെടുത്ത് അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്തു. ആർത്തിയോടെ അദ്ദേഹം ആ വെള്ളം മുഴുവനും കുടിച്ചു തീർത്തു. എന്നിട്ടും ദാഹം തീർന്നില്ല. അതുകൊണ്ട് ദൈവമേ എനിക്ക് കുടിക്കുവാൻ വെള്ളം തരണമേ എന്ന് യാചിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈമുട്ട് ഓങ്ങി അരികിലുള്ള പാറമേലിടിച്ചു. ഓ എന്തൊരത്ഭുതം! പുണ്യവാൻ കൈമുട്ടിയ സ്ഥലത്തു നിന്നും അദ്ദേഹം അല്പം നേരം മുമ്പ് വെള്ളം ചോദിച്ചു വാങ്ങി കുടിച്ച സ്ഥലത്തു നിന്നും നിമിഷ നേരത്തിൽ ജലം ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങി. ദാഹം തീരുന്നതുവരെ കുടിച്ച് ക്ഷീണം മാറ്റി. അദ്ദേഹം ദൈവത്തെ പുകഴ്ത്തി പാടി. കാവൽക്കാർ ദൈവം ഈ മനുഷ്യന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. ദൈവം തന്ന കരുണയുടെ ഉറവയിൽ നിന്ന് എല്ലാവരും കുടിച്ച് സന്തോഷിച്ചു. അതേ സ്ഥലത്ത് ഇന്നും വെള്ളം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുലിയൂർ കുറിച്ചി ഈ പുണ്യവാളൻ കാരണം പരിശുദ്ധ സ്ഥലമായി. ഈ സ്ഥലം ഇന്ന് മുട്ടിടിച്ച പാറ എന്ന പേരിലും അറിയപ്പെടുന്നു. ഒരു പ്രാവശ്യം ഇന്നുള്ള പാർവതിപുരം ജംഗ്ഷനിൽ നിന്ന് 1 ഫർലോങ് അകലെ പെരുവിളയിൽ ജീവിച്ചുവന്ന ആരാചാര്യർ കീഴെ ദേവസഹായത്തെ കൊണ്ടുവന്ന് ജയിലിലടച്ചു. ആരാചാരന്റെ വീടിന്റെ കിഴക്കുഭാഗത്ത് ഒരു പശുത്തൊഴുത്തും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു മൂലയിൽ ഒരു വേപ്പ് മരം ഉണങ്ങി നിന്നിരുന്നു. അദ്ദേഹത്തിന് നിഴൽ കിട്ടാതിരിക്കുവാൻ വേണ്ടി ദേവസഹായത്തെ ആ മരത്തിൽ കെട്ടിവെച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഉണങ്ങിയ ആ മരം തളിർക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് ആരാചാരർ അമ്പരന്ന് നിന്നുപോയി. ദേവസഹായത്തിന് തിന്മ ചെയ്തവരുടെ കുടുംബങ്ങൾ കൂട്ടം കൂട്ടമായി പ്ലേഗ് രോഗത്തിന് അടിമകളായി. ആരാചാരന്മാരിൽ ഒരുവന് ശിശുഭാഗ്യമില്ലാതെ വ്യാകുലപ്പെട്ടു. അയാൾ ദേവസഹായത്തിന്റെ അരികിൽ വന്ന് തന്റെ മനക്കഷ്ടത്തെ വിവരിച്ചു. അപ്പോൾ ദേവസഹായം ശാന്തശീലനായി, യേശുവിന്റെ നാമത്തിൽ നിനക്ക് ഒരു ആൺകുട്ടി പിറക്കും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കിൻപടി അദ്ദേഹത്തിന് ഒരു ഭംഗിയുള്ള ആൺകുട്ടി പിറന്നു. അദ്ദേഹവും പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചു. ഉദയഗിരിയിൽ ജീവിച്ചിരുന്ന മാവീരൻ ദിലനായിക് മൂലവും കോട്ടാറിടവക വികാരി മൂലവും ദേവസഹായം യേശുവിന്റെ കുരിശുമരണത്തെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. പെരുവിള ആരാചാര്യൻ വേപ്പ് മരത്തിനടുത്തുള്ള ഓലക്കുടലിൽ ദേവസഹായം നിദ്രയിലായിരുന്നപ്പോൾ ഒരു വെളുത്ത പ്രകാശം കണ്ടു. ആ പ്രത്യക്ഷത്തിനടുവിൽ യേശുവിനെ കയ്യിലെടുത്ത മറിയവും വിശുദ്ധ യോസേഫും കാണപ്പെട്ടു. അവർ ആശ്ചര്യം കൊണ്ട് എഴുന്നേറ്റ് മുഴങ്കാലിട്ട് കൈകെട്ടി നിന്നു. നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ദൈവസഹായത്തെ ആശീർവദിച്ച് മറഞ്ഞുപോയി. ദൈവസഹായത്തിന്റെ അരികിൽ കിടന്നിരുന്ന യുവാവിനെ ആവേശത്തോടുകൂടെ എഴുന്നേൽപ്പിച്ചു. അവൻ നോക്കിയപ്പോൾ മറഞ്ഞുകൊണ്ടിരുന്ന ചെറിയ ഒരു പ്രകാശം മാത്രം കണ്ടു. തിരുക്കുടുംബം വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്നു എന്ന് ഈ പ്രത്യക്ഷത്തിന്റെ ചെയ്തി അറിഞ്ഞ വടക്കുംകുളം ഇടവക വികാരി അദ്ദേഹത്തിന് ആശ്വാസ വാക്കുകൾ പറഞ്ഞ് എഴുത്തെഴുതി. ഒരു ദിവസം ദിലനായി തന്റെ ഭാര്യയെയും കുട്ടികളെയും കൂട്ടി ആരൽവായ് മൊഴിക്ക് വന്നപ്പോൾ രാജകൊട്ടാരത്തിൽ സന്ദർശകരുടെ മുറിയിൽ താമസിച്ചു. ദിലനായിക്കിന്റെ ഭാര്യ മാർഗരറ്റും മകനും ദൈവസഹായം പുണ്യവാളനെ സന്ദർശിച്ചു. അപ്പോൾ ദൈവസഹായം തന്റെ ഭാര്യയെ വടക്കൻകുളത്ത് കൊണ്ടുപോകുവാൻ അപേക്ഷിച്ചു. ദിലനായിക്ക് കുടുംബം തനിക്ക് ചെയ്തു തന്ന സഹായങ്ങളെ ഓർത്ത് ദൈവസഹായം ദൈവത്തിന് നന്ദി പറഞ്ഞു. തന്റെ മരണത്തെപ്പറ്റി 8 ദിവസങ്ങൾക്ക് മുൻപേ അദ്ദേഹം അറിഞ്ഞിരുന്നു. തന്റെ കാവൽ മാലാഖയെയും രക്ഷകൻ ഈശോയെയും മറിയത്തെയും യോസേഫ് പുണ്യവാളനെയും പുകഴ്ത്തി തന്റെ അവസാനത്തെ തീർത്ഥാടനത്തിന് തയ്യാറായി. ദൈവസഹായത്തെ കാണുമ്പോഴെല്ലാം ജ്ഞാനപ്പൂ കണ്ണുനീർ ചിന്തി. ഈ അമ്മയുടെ ശരീരം മുഴുവനും വിയർപ്പുകൊണ്ട് നനഞ്ഞു. പുണ്യവാളൻ ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു. നെറ്റിമേൽ കുരിശടയാളം വരച്ച് പുണ്യവാളൻ സംസാരിക്കുവാൻ തുടങ്ങി. ദൈവം തരുന്ന സന്തോഷത്തിന് അതിരില്ല, നീയും അതിനുവേണ്ടി ജീവിക്കണം. ഒരു വെള്ളിയാഴ്ച ദിവസം ദൈവം അദ്ദേഹത്തിന്റെ മരണത്തിനു വേണ്ടി കുറിച്ചിരുന്ന ദിവസം ആസന്നമായി. അർദ്ധരാത്രിയിൽ സേവകന്മാർ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. രാജാവിന്റെ കൽപ്പനയും കൊണ്ട് അവിടെ ഒരാൾ വന്നു. അയാൾ ദൈവസഹായത്തിനോട് നുണ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുറത്തു വിളിച്ചുകൊണ്ടുപോയി. അദ്ദേഹം താൻ ഇന്ന് സ്വർഗപിതാവിന്റെ അടുത്തു ചെല്ലുമെന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ആരാചാരന്മാർ അദ്ദേഹത്തെ മുന്നും പിന്നും വളഞ്ഞ് ഒരു കൊടും കുറ്റവാളിയെ പോലെ വടികൊണ്ടടിച്ച് വേഗം നടക്കാൻ പറഞ്ഞു. അദ്ദേഹം പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ നടന്നു. നിങ്ങൾ എന്നെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് എനിക്കറിയാം. ഞാൻ ആശയോടെ കാത്തിരുന്ന ആ നല്ല ദിവസം ഇന്നാണല്ലോ. ഇതുകണ്ട സേവകന്മാർ അതിശയിച്ചു നിന്നുപോയി. പത്മനാഭപുരത്തിൽ നിന്ന് വന്ന അധികാരി ശിങ്കാരപിള്ള കൊല ചെയ്യുവാൻ ആവശ്യമുള്ള തോക്ക്, വെടിമരുന്നുകൾ തുടങ്ങിയവയും അത് പ്രയോഗിക്കാൻ കഴിവുള്ള വീരന്മാരെയും മലയുടെ അടിവാരത്തിൽ ഒരുക്കി നിർത്തിയിരുന്നു. അദ്ദേഹം ക്ഷീണത്താൽ ഇടയ്ക്കിടെ തറയിൽ വീണു. സേവകന്മാർ അദ്ദേഹത്തെ എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് അടിച്ചു. എന്നാൽ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കുവാൻ പറ്റുന്നില്ല. കുറച്ചു നേരം എല്ലാവരും എങ്ങനെ ഇദ്ദേഹത്തെ ഈ സ്ഥലത്ത് നിന്ന് മലയിലേക്ക് കൊണ്ടെത്തിക്കും എന്നാലോചിച്ചു. അടുത്തുള്ള കാട്ടിൽ നിന്ന് ഒരു ചെറിയ മുൾമരം വെട്ടി ദൈവസഹായത്തിനെ അതിന്മേൽ വെച്ച് കെട്ടി മൃഗത്തെ ചുമന്നുകൊണ്ടു പോകുന്ന മാതിരി ക്രൂരമായി ചുമന്നുകൊണ്ടുപോയി. ഇവയെല്ലാം അദ്ദേഹം യേശുവിന് കാഴ്ചവെച്ചുകൊണ്ട് ക്ഷമാപൂർവ്വം സ്വീകരിച്ചു. ആരൽവായ് മൊഴിയിൽ ജനസഞ്ചാരമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മലയുണ്ടായിരുന്നു. ആ മല തന്നെയാണ് ഇന്ന് ഗാംഭീര്യത്തോടെ അത്ഭുതങ്ങൾ ചുമന്നു നിൽക്കുന്ന കാറ്റാടിമല. ആ മലയിൽ അടർന്ന മുൾക്കാടുകളും വലിയ പാറകളും അധികമായി കാണപ്പെട്ടു. അവിടെ ഒരു പാറയിന്മേൽ മുളച്ചു വളർന്ന ഒരു ആൽമരം ഉയർന്നു നിന്നിരുന്നു. അതിന്റെ കീഴ്ഭാഗത്ത് ചെറിയ സമതലമായ മൺതറയും പാറയിൽ ഒരു ഗുഹയും ഉണ്ടായിരുന്നു. ആ സ്ഥലത്തു തന്നെയാണ് പുണ്യവാൻ ശാന്തി അടയുവാൻ ശരിയായ സ്ഥലം എന്ന് പടവീരന്മാർ തീരുമാനിച്ചു. പാതിരാത്രിയിൽ ദൈവസഹായത്തെ ചുമന്നുകൊണ്ടുവന്ന പടവീരന്മാർ കാറ്റാടിമലയിൽ വന്നു ചേർന്നു. തടിയിൽ നിന്ന് അദ്ദേഹത്തെ കെട്ടഴിച്ചുവിട്ടു. അദ്ദേഹം ബലിയാകുവാനുള്ള ആടിനെ പോലെ കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ താൻ ദൈവത്തിൻകലെത്തും എന്ന് സന്തോഷത്തോടുകൂടെ ആത്മഗതം ചെയ്തു. ദൈവസഹായം ആരൽവായ് മൊഴിയിൽ ജയിലിൽ കഴിയുമ്പോൾ രോഗബാധിതനായി. ജയിൽ കാവൽക്കാർ അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്തു. അദ്ദേഹം നന്ദിയോടെ അത് ഉപേക്ഷിച്ചു. ദിവസവും അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. ജയിൽ പുള്ളിയായിരുന്ന അദ്ദേഹം സുവിശേഷ പ്രസംഗകനായി. അദ്ദേഹത്തിന്റെ ഭക്തി ശ്രമങ്ങൾ കണ്ട് മര്യാദയില്ലാതെ ചില ഭടന്മാർ അദ്ദേഹത്തെ കഠിനമായി പീഡിപ്പിച്ചു. അദ്ദേഹത്തെ കാണുവാൻ പല ഭാഗത്തുനിന്നും ധാരാളം ആളുകൾ വന്നു. അദ്ദേഹത്തെ സിദ്ധൻ, ജ്ഞാനി, മഹാൻ, ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവൻ എന്നൊക്കെ പലതരം പേരുകൾ വിളിച്ചു പുകഴ്ത്തി. ഒരു ദിവസം ഒരു ആട് മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ തന്റെ ആട് ചത്തതുകൊണ്ടുണ്ടായ വിഷമം ദൈവസഹായത്തിന് അറിയിച്ചു. അദ്ദേഹം ആ മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കി അവനെ സമാധാനപ്പെടുത്തി വീട്ടിലേക്ക് അയച്ചു. അവൻ വീട്ടിൽ ചെന്നപ്പോൾ അവന്റെ ആട് തുള്ളിക്കളിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ ആടിനെ ചുമന്നുകൊണ്ടുവന്ന് ദൈവസഹായത്തിനോട് നന്ദി പറഞ്ഞു. വേറൊരു ദിവസം ഒരു ഊമയായ പെൺകുട്ടി പുണ്യവാളനെ കാണാൻ വന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ വിഷമങ്ങൾ സ്നേഹിതനോട് പറഞ്ഞു. ആ പെൺകുട്ടി തന്റെ കഷ്ടങ്ങളെ സ്നേഹിതനോട് പറയുവാൻ സാധിക്കാതെ വിഷമിച്ചു നിന്നു. ആ പെണ്ണിനു വേണ്ടി പുണ്യവാളൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തൽക്ഷണം ഊമ സംസാരിച്ചു. ഇങ്ങനെ പലരുടെയും രോഗങ്ങൾ അദ്ദേഹം സുഖപ്പെടുത്തി. സുഖം പ്രാപിച്ച എല്ലാവരും നന്നിറഞ്ഞ ഹൃദയത്തോടെ നല്ലിടയൻ ദൈവസഹായത്തെ കുറിച്ച് ഓർത്തു. തന്നെ സഹായിച്ച എല്ലാവർക്കു വേണ്ടിയും തന്റെ ജനങ്ങൾക്കു വേണ്ടിയും അദ്ദേഹം മനമുരുകി പ്രാർത്ഥിച്ചു. നല്ലവനായ പിതാവേ, അങ്ങയുടെ തിരുമനസ് പ്രകാരം എന്നെ അങ്ങയുടെ തൃപാദത്തിങ്കൽ ഞാനിതാ സമർപ്പിക്കുന്നു. ഈ അവസാനത്തെ യാത്രയിൽ എത്രയും പെട്ടെന്ന് അങ്ങയുടെ അരികിൽ വന്നെത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഇതാ എന്റെ ആത്മാവിനെ ഞാൻ അങ്ങയെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ കഴുത്തിൽ തരിച്ചിരുന്ന ക്രൂശിത രൂപം അദ്ദേഹം സ്നേഹപൂർവ്വം ചുംബിച്ചു. ഇങ്ങനെ ദൈവസഹായം മുട്ടുകുത്തി പ്രാർത്ഥിച്ച സ്ഥലത്ത് ആ പാറയിൽ അദ്ദേഹത്തിന്റെ കാൽമുട്ടിന്റെയും കൈമുട്ടിന്റെയും പാടുകൾ ഇന്നും മായാതെ അങ്ങനെ തന്നെ പതിഞ്ഞിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയല്ലേ? എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് വന്ന്, സഹോദരന്മാരെ, എന്റെ കടമ ഞാൻ പൂർത്തിയാക്കി, നിങ്ങൾ നിങ്ങളുടെ പണി തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഭടന്മാർ അദ്ദേഹത്തെ പിടിച്ച് അരികിലുള്ള പാറയുടെ മേൽ കയറ്റി നിർത്തി. അരികിൽ വെടിമരുന്ന് നിറഞ്ഞ തോക്കുകൾ പിടിച്ച് നിന്നിരുന്ന മൂന്ന് ആരാചാരന്മാർ മുന്നോട്ടു നീങ്ങി. അടുത്തു നോക്കി നിന്നിരുന്ന അധികാരി സൂചന കാണിച്ചപ്പോൾ അയാളുടെ മുന്നിൽ വെച്ച് തന്നെ അത്ഭുതം നടന്നു. പടവീരന്മാർ തയ്യാറായി, നിർത്താതെ വെടിവെക്കുവാൻ തുടങ്ങി. എന്നാൽ തോക്കുകൾ പ്രവർത്തിച്ചില്ല, പൊട്ടിത്തെറികൾ ഉയർന്നുമില്ല. കാവൽക്കാർ ദേവസഹായത്തിന്റെ കാലിൽ വീണ് കേണപേക്ഷിച്ചു. അദ്ദേഹം തോക്കുകൾ വാങ്ങി ആശീർവദിച്ച് കാവൽക്കാരുടെ കൈകളിൽ കൊടുത്തു. മൂന്ന് വെടിയുണ്ടകൾ വിശുദ്ധനെ തുളച്ചു കയറിയപ്പോഴും അദ്ദേഹം മരിക്കാതിരുന്നതുകൊണ്ട് വീണ്ടും വെടിവെച്ചു. ഒരാളുടെ തോക്ക് ഉള്ളം തെറ്റി തെറിച്ചു വീണു. മറ്റു രണ്ടുപേരുടെ തോക്കുകളിൽ നിന്നും ഭയങ്കര ശബ്ദത്തോടെ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഉണ്ടകൾ ചീറിപ്പാഞ്ഞു. ദേവസഹായം ആ നേരത്തിലും ദൈവത്തെ ഓർത്തു പ്രാർത്ഥിച്ചു. ഈശോയെ, എന്നെ രക്ഷിക്കൂ. ലോകനാഥ, എന്റെ മേരുനാഥേ, നീ എനിക്ക് തുണയായി വരൂ. ഈശോയെ, എന്റെ മേരുനാഥേ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് പാറയിൽ നിന്ന് അദ്ദേഹം താഴേക്ക് വീണു. ഈശോയുടെ അഞ്ചു തിരുമുറിവുകൾ പോലെ അഞ്ചു മുറിവുകളോടുകൂടി 1752 വർഷം ജനുവരി 14 വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ ജയമുടി ചൂടിയ വേദസാക്ഷിയായി ദൈവപുത്രൻ ഈശോയുടെ ഉച്ച സ്നേഹിതനായി ദൈവസഹായം തൃപ്പാദത്തിൻകൽ നിര്യാതനായി. മഹിമ നിറഞ്ഞ ദൈവത്തിന്റെ സ്വർഗ കവാടത്തിൻകിലേക്ക് അദ്ദേഹത്തിന്റെ ആത്മാവിനെ മാലാഖാമാർ സമ്മഹിച്ചു. ആ നിമിഷം പിന്നിലായി നിന്നിരുന്ന പാറകൾ അത്ഭുതമെന്ന് പറയട്ടെ രണ്ടായി പിളർന്നു. ഈ പാറകൾ പിത്തളമണിയുടെ സ്വരത്തിൽ പടപട എന്ന് ഉരുണ്ടു വീണു. അപ്പോൾ കാറ്റാടിമല പകൽ പോലെ ശോഭിതമായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 32 മുറിവുകൾ കാണപ്പെട്ടു. വിശുദ്ധന്റെ തിരുശരീരം അന്നു രാത്രി മുഴുവനും അവിടെ തന്നെ കിടന്നു. അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം മൃതദേഹം സംസ്കരിക്കുവാൻ കൊച്ചി മെത്രാനോടും ഈശോ സഭയുടെ മധുര പ്രവിശ്യ മേലധികാരിയോടും അനുവാദം വാങ്ങി ഉൾനാട് അധികാരികളും ജനങ്ങളും കണ്ണീരോടെ കോട്ടാർ സെന്റ് സേവ്യർ കത്തീഡ്രൽ ബലിപീഠത്തിന്റെ മുമ്പിൽ കോട്ടാർ ഇടവക വികാരി തോമസ് ഡി പൊൻശേഖറോടുകൂടെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കാരം ചെയ്തു. ഇന്നും ജനങ്ങൾ ദൈവസഹായത്തിന്റെ നാമത്തിൽ തങ്ങളുടെ അപേക്ഷകൾ ദൈവത്തോട് പറഞ്ഞ് അനുഗ്രഹം വാങ്ങി വരുന്നു. ദൈവസഹായത്തിന്റെ പേരിൽ തങ്ങളുടെ മക്കൾക്കും ദൈവസഹായമെന്ന് പേരു നൽകി വരുന്നു. ജനുവരി 14 തീയതി അദ്ദേഹം മരിച്ച ദിവസം ഓർമ്മ ദിനമായി ആഘോഷിക്കപ്പെടുന്നു. ഈ വേദസാക്ഷിയുടെ മഹത്വത്താൽ തേനൂറും കന്യാകുമാരി മണ്ണ് പരിശുദ്ധമായി തീർന്നിരിക്കുന്നു. പുണ്യവാളൻ ജീവൻ വെടിഞ്ഞ സ്ഥലത്ത് ഇന്നും ധാരാളം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഡോക്ടർമാരാൽ കൈവിടപ്പെട്ട മുടന്തന്മാർ, ശാരീരിക രോഗങ്ങൾ ബാധിച്ചവർ, ശിശുഭാഗ്യമില്ലാത്തവർ, മാനസിക രോഗികൾ, സകലരും സുഖം പ്രാപിച്ച് വളരെ സന്തോഷത്തോടുകൂടി വീടുകളിലേക്ക് മടങ്ങിച്ചെല്ലുന്നു. വിശുദ്ധന്റെ ദിവ്യാനുഗ്രഹങ്ങൾ എത്രയോ എന്ന് എല്ലാവരും ആശ്ചര്യപ്പെടുന്ന വിധത്തിൽ അത്ഭുതങ്ങൾ നടന്നുവരുന്നു. അന്ന് ദൈവത്തിനു വേണ്ടി ദൈവസഹായം കാറ്റാടിമലയിൽ തന്റെ ജീവൻ വെടിഞ്ഞു. കാറ്റാടിമല ഇന്നും അദ്ദേഹത്തിന്റെ തിരുരക്തത്താൽ പരിശുദ്ധ നാമം കൈക്കൊണ്ടുവരുന്നു. ആഴ്ചയിൽ വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ അവിടെ സന്ദർശിക്കുവാൻ വരുന്നു. ദൈവസഹായം രക്തസാക്ഷിയായി മരണമടഞ്ഞ ജനുവരി 14 തീയതി ഓർമ്മ ദിനമായി ആഘോഷിക്കപ്പെടുന്നു. കൂടാതെ നോമ്പുകാലത്തിലെ ആദ്യ വെള്ളിയാഴ്ച പരിശുദ്ധ വ്യാകുലമാതാവിന്റെ പേരിലുള്ള ദേവാലയത്തിൽ കൊടിയേറ്റി ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ 10 ദിവസങ്ങൾ ആഘോഷിക്കപ്പെടുന്നു. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ആയിരക്കണക്കിന് ജനങ്ങൾ വന്ന് അദ്ദേഹത്തിന്റെ ആശീർവാദം വാങ്ങിപ്പോകുന്നു. വേദസാക്ഷി പിറന്ന സ്ഥലത്ത് ഒരു കുരിശുപള്ളി പണിയപ്പെട്ടു. അവിടെ വെള്ളിയാഴ്ച തോറും വൈകുന്നേരം ആരാധന നടത്തിവരുന്നു. ഓരോ വർഷവും ജനുവരി മാസം 3 ദിവസങ്ങളിൽ ഗംഭീരമായി തിരുനാൾ ആഘോഷിക്കപ്പെട്ടു വരുന്നു. അതിൽ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കുചേരുന്നു. ഇതോടുകൂടെ പൊങ്കൽ തിരുനാളും ആഘോഷിക്കപ്പെടുന്നു. അവിടെയും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.
ദൈവസഹായം പള്ളിയുടെ മരണം തിരുവിതാംകൂർ ക്രൈസ്തവ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി. രാമയ്യൻ ദളവായുടെ മനസ്സുമാറി. ദൈവസഹായം പിള്ളയ്ക്ക് കൊടുത്ത ക്രൂരമായ ശിക്ഷ നീതിരഹിതമാണെന്ന് രാമയ്യൻ ദളവായിൽ നിന്നും മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ രാജാവ് 1756 ക്രിസ്ത്യാനികൾക്ക് പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു. ദൈവസഹായം പിള്ളയുടെ ഭാര്യ ജ്ഞാനപ്പൂ ഭർത്താവിന്റെ മരണശേഷം വടക്കംകുളത്തിൽ താമസമാക്കി. 14 വർഷങ്ങൾക്ക് ശേഷം ജ്ഞാനപ്പൂ മരിച്ച് വടക്കുംകുളം കന്യകാമാതാവിന്റെ ദേവാലയത്തിന് സമീപം അടക്കം ചെയ്യപ്പെട്ടു. ദൈവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ചു. 1778 അതായത് 200 വർഷങ്ങൾക്ക് മുൻപ് മാർ ജോസഫ് കരിയാറ്റിയും ഗവർണദോർ മാർ തോമാ കത്തനാരും ചേർന്ന് ദൈവസഹായം പിള്ളയുടെ ചരിത്രവും അപേക്ഷയും ലത്തീൻ ഭാഷയിൽ എഴുതി റോമിനയച്ചു. മെത്രാൻ പട്ടം സ്വീകരിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ മാർ ജോസഫ് കരിയാറ്റി മരണമടഞ്ഞതിനാൽ ദൈവസഹായം പിള്ളയുടെ നാമകരണത്തിനുള്ള നടപടിക്രമങ്ങൾക്ക് തടസ്സം നേരിട്ടു. ഈശോ സഭാ വൈദികനായ ബെസ്കി എന്നറിയപ്പെടുന്ന വീരമാമുനിവരും അന്ന് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഈശോ സഭാ വൈദികരും ദൈവസഹായത്തിന്റെ ജീവിതവും സാക്ഷ്യവും തമിഴ്നാട് മുഴുവനും പ്രചരിപ്പിച്ചു. പൌരസ്ത്യ തിരുസംഘത്തിന്റെ പ്രീഫെക്റ്റായിരുന്ന കർദിനാൾ ലൂർദ്സ്വാമിയുടെ കാലത്ത് വത്തിക്കാനിലെ ഏടുകളിൽ നിന്ന് അന്നയച്ച ചരിത്രവും അപേക്ഷയും കണ്ടെടുത്ത് വീണ്ടും നാമകരണ നടപടികൾ ആരംഭിച്ചു. കോട്ടാർ രൂപതാധ്യക്ഷനായിരുന്ന അഭിമന്ന ആരോഗ്യസ്വാമി പിതാവിന്റെ കാലത്ത് നാമകരണ നടപടികൾക്കായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ത്വരിതപ്പെടുത്തി. അഭിമന്യ ആരോഗ്യസ്വാമി പിതാവ് 1986 May 15 തീയതി മാർപ്പാപ്പായെ സന്ദർശിച്ച് നാമകരണ നടപടിക്രമങ്ങൾ ചർച്ച ചെയ്ത് പിതാവിൽ നിന്നും പ്രത്യേക അനുവാദം വാങ്ങി. തുടർന്ന് കോട്ടാർ രൂപത അധ്യക്ഷനായ അഭിമന്യ ലിയോൺ ധർമ്മരാജ് പിതാവ് നാമകരണ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തുവരുന്നു. ഇന്ന് ഡച്ച്, ലത്തീൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ, തെലുങ്ക്, ബംഗാളി എന്നീ ഭാഷകളിൽ ദൈവസഹായം പിള്ളയുടെ ചരിത്രം നിലകൊള്ളുന്നു. ഇന്ത്യയിലെ കത്തോലിക്ക തിരുസഭയുടെ മിഷണറിമാരും സീറോ മലബാർ സഭയിലെ അംഗങ്ങളുമായ സിസ്റ്റർ അൽഫോൺസായും ഫാദർ ചാവറ കുര്യാക്കോ സേലിയാസും 1986 ഫെബ്രുവരി 8 തീയതി ജോൺ പോൾ മാർപ്പാപ്പായാൽ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെട്ടു.
ഇങ്ങനെ എല്ലാവിധ അത്ഭുതങ്ങളും ചെയ്ത് ജനങ്ങൾക്കു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവസഹായത്തിന് വിശുദ്ധ പട്ടം ലഭിക്കുവാൻ നമുക്കും ഹൃദയമൊരുകി പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ക്രിസ്തുനാഥന്റെ നേർക്കുള്ള തീക്ഷ്ണമായ സ്നേഹത്താൽ സകലവും പരിത്യജിച്ച് പലവിധ ക്രൂരതകൾക്കു പാത്രമായി ഒടുവിൽ ആരൽവായ്മൊഴി കാറ്റാടിമലയിൽ വച്ച് വേദസാക്ഷിയായി കൊല ചെയ്യപ്പെട്ട ദൈവസഹായം പിള്ളയ്ക്കു വേണ്ടി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അഗാധമായ വിശ്വാസവും അനിതര സാധാരണമായ ധൈര്യവും അദ്ദേഹത്തിന് നൽകിയ അങ്ങ് അദ്ദേഹം ഈ ലോകത്തിൽ വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെട്ട് ജനങ്ങളുടെ വണക്കവും പ്രാപിക്കുവാൻ കൃപ ചെയ്യണമേ. ആമേൻ. തിരുവിതാംകൂർ ബ്രിട്ടീഷ് കൊച്ചി റെസിഡന്റ് ശ്രീ ജി ടി മെക്കൻസി എഴുതിയ സ്റ്റേറ്റ് മാനുവലിൽ നിന്ന് ഭരണാധികാരിയുടെ സാക്ഷ്യം. ദേവസഹായം പിള്ള ദിലനായിയിൽ നിന്ന് ക്രിസ്തുമത സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കി. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്കു ശേഷം ക്രിസ്തുമതത്തിൽ ചേരുന്നത് ഉചിതമാണെന്ന് കണ്ടു. തദനുസാരം 1745 പറഞ്ചോതിനാഥൻ എന്ന ജെ പി പുത്താരി അച്ഛനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദൈവസഹായം പിള്ള എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 4 ശേഷം ക്രിസ്തുമതത്തിൽ ചേർന്നു എന്ന കാരണത്താൽ അദ്ദേഹത്തെ ജയിലിലടച്ചു. 3 കഴിഞ്ഞ് 1752 രാജകൽപ്പനയനുസരിച്ച് തിരുവനന്തപുരം തിരുനെൽവേലി വഴിയരികിലുള്ള കാറ്റാടിമലയിൽ വെച്ച് അദ്ദേഹത്തെ വെടിവെച്ചുകൊന്നു.
ദൈവസഹായം പിള്ളയുടെ മാധ്യസ്ഥം വഴിയായി ലഭിച്ച അനുഗ്രഹങ്ങൾ കോട്ടാർ രൂപതാധ്യക്ഷനെയോ കാറ്റാടിമല വികാരിയെയോ ബ്രദർ പോൾ ചിന്നപ്പനെയോ അറിയിക്കണമെന്ന് താൽപര്യപ്പെടുന്നു. കടപ്പാട്. ശ്രീ അമലഗിരി അന്തോണി മുത്തു എഴുതിയ ദൈവസഹായം പിള്ളയുടെ ജീവചരിത്രം. അനുവാദം കോട്ടാർ വികാരി ജനറാൾ വെരി റവറന്റ് മോൺസിഞ്ചോർ ജോൺ കുളന്തൈ. രചനയും സംവിധാനവും റവറന്റ് ബ്രദർ പോൾ ചിന്നപ്പൻ എസ് ജെ. മലയാള രൂപകൽപ്പന റവറന്റ് ഫാദർ തോമസ് പവ്വത്ത് പറമ്പിൽ. ശബ്ദം നൽകിയത് റവറന്റ് ഫാദർ മാത്യു കളത്തിൽ, അനീഷ് ജോസഫ്. റെക്കോർഡിംഗ് ജെയിംസ് എഫ് ജസ്റ്റിൻ, ഫ്രാൻസിസ് ഡിജിറ്റൽ, നാഗർകോവിൽ. ഈ സംരംഭത്തിന് പ്രോത്സാഹനം നൽകിയ എല്ലാ വൈദികർക്കും പ്രത്യേകമായി കാറ്റാടിമല വികാരി റവറന്റ് ഫാദർ പാർട്ടിക് സേവ്യറിനും അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു.